2020 April 5 ഞായറാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. മറ്റൊരു മഹത്തായ കേരള മാതൃക. സംസ്ഥാനത്ത് കോവിഡ് ഹോട്ട്സ്പോട്ടുകളിലൊന്നായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പത്തനംതിട്ട ജില്ലയിലെ ആദ്യ രോഗികളായ വയോദമ്പതികൾ പൂർണ്ണമായ സുഖം പ്രാപിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ ദിവസം വസതിയിലേക്ക് മടങ്ങിയത് ഈ മഹാമാരിക്കെതിരെ യുദ്ധസമാനമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന് മുഴുവൻ സന്തോഷം പകരുന്ന കാര്യമാണ്. റാന്നി ഐത്തല സ്വദേശിയായ തോമസ് എബ്രഹാമും പത്നി മറിയാമ തോമസും മെഡിക്കൽ ചരിത്രത്തിൽ ശ്രദ്ധ നേടുന്നത് അവരുടെ പ്രായം വെച്ചുകൊണ്ടാണ്. കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിട്ടും 93-കാരനായ തോമസ് എബ്രഹാമും 87-കാരിയായ അദ്ദേഹത്തിന്റെ പത്നിയും രോഗത്തെ പൊരുതി തോൽപ്പിക്കുകയായിരുന്നു. ഇതിന് സമാനമായ മറ്റൊന്ന് ലോകത്ത് ചൂണ്ടിക്കാണിക്കാനില്ല എന്നാണ് മെഡിക്കൽ രംഗത്തുള്ളവർ പറയുന്നത്. 60 കഴിഞ്ഞവർക്ക് രോഗം പിടിപെട്ടാൽ സ്ഥിതി അതീവ ഗുരുതരമാകുമെന്നാണ് വിദഗ്ധമതം. 93-ഉം 87-ഉം പ്രായമുള്ള റാന്നിയിലെ വയോദമ്പതികൾ അത്യപൂർവവും പ്രചോദിതവുമായ ചരിത്രത്തിനുടമകളായിരിക്കുകയാണ്. ഇവരെ ആശുപത്രിയിൽ പരിചരിക്കുക വഴി രോഗം പിടിപെട്ട നേഴ്സ് രേഷ്മ മോഹൻദാസും വിദഗ്ധ ചികിത്സയിൽ സുഖം പ്രാപിച്ച് വയോദമ്പതികൾക്കൊപ്പം ആശുപത്രി വിട്ടതും ഈ മഹാമാരിയുടെ ഇരൽമൂടിയ അന്തരീക്ഷത്തിൽ ഉറ്റവർക്കും നാടിനൊന്നാകെയും ആഹ്ലാദം പകരുന്നു. 25 ദിവസം നീണ്ടുനിന്ന തീവ്ര ചികിത്സയുടെയും പരിചരണത്തിന്റെയും ഫലമായിട്ടാണ് വയോദമ്പതികൾ പുതുജീവിതത്തിലേക്ക് മടങ്ങുന്നത്. ഈ നേട്ടം സാധ്യമാക്കിയ കോട്ടയം മെഡിക്കൽ കോളേജ് കോവിഡ് യൂണിറ്റിലെ ഡോക്ടർമാരും മറ്റു ജീവനക്കാരും വാക്കുകൾക്കതീതമായ പ്രശംസയും കൃതജ്ഞതയും അർഹിക്കുന്നവരാണ്. ലോകത്തിനു മുന്നിൽ കേരളത്തിന് ചൂണ്ടിക്കാട്ടാൻ മറ്റൊരു വലിയ ആരോഗ്യ മാതൃകയായി മാറിയിരിക്കുകയാണ് തോമസും മറിയാമയും രേഷ്മയും. 14 ദിവസം കൂടി ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷം കോവിഡ് രോഗികളെ പരിചരിക്കാൻ വീണ്ടും ആശുപത്രിയിലെത്തുമെന്ന് പറഞ്ഞാണ് രേഷ്മ വീട്ടിലേക്ക് മടങ്ങിയത്. ആതുരസേവന രംഗത്ത് രേഷ്മയെപ്പോലുള്ള മാലാഖമാരുടെ ഹൃദയസ്പർശിയായ ഒട്ടേറെ ജീവിതങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. 2 വർഷം മുൻപ് കോഴിക്കോട് നിപ്പാ ചികിത്സയ്ക്കിടെ സ്വന്തം ജീവൻ നൽകേണ്ടി വന്ന ലിനി ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട്. കോവിഡ് പത്തിവിരിച്ചാടുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ധാരാളം മലയാളി നേഴ്സുമാർ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ സ്തുത്യർഹമായ സേവനത്തെ ലോകരാജ്യങ്ങൾ അകമഴിഞ്ഞ് വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചും ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ വഴി കോവിഡ് വ്യാപനം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗികൾ വർദ്ധിച്ചത് ഉത്കണ്ഠ ജനിപ്പിക്കുന്നു. മുംബൈയിലെ ധാരാവി എന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയിൽ കോവിഡ് പിടിപെട്ട 4 പേർ ആശുപത്രിയിലെത്തിയത് ഒട്ടൊന്നുമല്ല ആരോഗ്യ പ്രവർത്തകരെ പരിഭ്രാന്തരാക്കുന്നത്. 10 ലക്ഷത്തിലേറെയാണ് ധാരാവിയിലെ ജനസംഖ്യ. കേരളത്തിൽ കേന്ദ്രം 7 ജില്ലകളെയാണ് തീവ്രരോഗസാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയിൽ കാസർഗോഡ് ഒഴികെ മറ്റ് 6 ജില്ലകളിലും താരതമ്യേന സ്ഥിതി നിയന്ത്രണ വിധേയം തന്നെയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തുന്ന സമീപനം കാരണമാണ് കാസർഗോഡ് ഇപ്പോഴും ആശങ്ക സൃഷ്ടിക്കുന്നത്. മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് വീടുകളിൽ തന്നെ ഇരിക്കാൻ ആളുകൾ കൂട്ടാക്കാതെ വരുമ്പോൾ രോഗവ്യാപന സാധ്യത കൂടുകയാണ്. രാജ്യമൊട്ടാകെ കേന്ദ്രം ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ കർക്കശ നിയന്ത്രണങ്ങൾക്ക് കീഴിലായിരുന്നു കേരളം. അതിന്റെ വലിയ ഗുണമാണ് ഇന്ന് കാണുന്നത്. രോഗം സ്ഥിരീകരിച്ചവരായി 295 പേർ മാത്രമേ ഇതുവരെ സംസ്ഥാനത്ത് ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുള്ളൂ. ഇവരിൽ 42 പേർ സുഖം പ്രാപിച്ച് വീടുകളിലേക്ക് മടങ്ങി എന്നതും ആശ്വാസം പകരുന്ന വാർത്തയാണ്. തിരുവനന്തപുരത്ത് പോത്തൻകോട് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞയാൾക്ക് രോഗം എവിടെ നിന്ന് കിട്ടി എന്നത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തത ലഭിക്കാത്തതാണ് അവിടെ കൂടുതൽ കരുതൽ നടപടികൾ ഏർപ്പെടുത്താൻ കാരണം. നിരീക്ഷണത്തിൽ കഴിയുന്നവർ റാപ്പിഡ് ടെസ്റ്റ് നടത്താനുള്ള ഏർപ്പാടുകൾ തുടങ്ങിയ സ്ഥിതിക്ക് കാര്യങ്ങൾ വേഗത്തിൽ തീർപ്പുണ്ടാകുമെന്ന് കരുതാം. 2-3 മണിക്കൂറിനകം പരിശോധനാ ഫലം ഉറപ്പാക്കുന്ന റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നത്. ശശി തരൂർ MPയോടാണ് ഇതിന് ആദ്യം നന്ദി പറയേണ്ടത്. റാപ്പിഡ് ടെസ്റ്റിന് ആവശ്യമായ 3000 കിറ്റുകൾ പൂനെയിലെ മൈലാബിൽ നിന്നാണ്. ആദ്യ ഗഡുവായി 1000 കിറ്റുകൾ വെള്ളിയാഴ്ച തലസ്ഥാനത്ത് എത്തിച്ചിരുന്നു. റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകൾക്ക് പുറമെ അത്യാധുനിക ഫ്ളാഷ് തെർമോമീറ്ററുകളും വ്യക്തിഗത സുരക്ഷാ കിറ്റുകളും വാങ്ങിയെത്തിക്കാനും ശശി തരൂർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. MB ഫണ്ട് ഈ അടിയന്തര ഘട്ടത്തിൽ ഇത്തരം ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നത് ആരോഗ്യമേഖലയ്ക്ക് വലിയ ഉപകാരമാകും. അത് കണ്ടറിഞ്ഞ് നടപടി എടുത്തതിലാണ് തരൂർ അഭിനന്ദനം നേടുന്നത്. കോവിഡിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നതിനൊപ്പം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുള്ളവർക്കും ആശ്വാസമെത്തിക്കാനുള്ള നടപടികളിലും സർക്കാർ ജാഗ്രതയോടെ ഇടപെടുന്നു എന്നത് ചാരിതാർത്ഥ്യജനകമാണ്. വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ അംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. സൌജന്യ റേഷൻ വിതരണത്തിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കുമ്പോൾ ഗുണഭോക്താക്കളിൽ ഭൂരിപക്ഷവും തങ്ങളുടെ വിഹിതം കൈപ്പറ്റിയിരിക്കും. നിത്യോപയോഗ സാധനങ്ങളടക്കിയ സൌജന്യ കിറ്റിന്റെ വിതരണവും തുടങ്ങാനിരിക്കുകയാണ്. ക്ഷേമ പെൻഷനുകളുടെ വിതരണവും നടന്നുവരുന്നു. ലോക്ഡൌൺ 14 April അവസാനിക്കുന്നതിനെ തുടർന്ന് സ്വീകരിക്കേണ്ട കരുതൽ നടപടികൾ എന്തൊക്കെയായിരിക്കണമെന്ന് തീരുമാനിക്കാൻ 17 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. വീടുകളിൽ വീർപ്പുമുട്ടി കഴിയുന്നവർ ലോക്ഡൌൺ പിൻവലിക്കുന്നതിനൊപ്പം കൂട്ടമായി പുറത്തു ചാടുന്നത് കുറച്ചു ദിവസങ്ങൾ കൂടി നിയന്ത്രിക്കേണ്ടതുണ്ട്. പഴയ നാളുകളിലേക്ക് പൂർണ്ണമായും മടങ്ങാൻ ഇനിയും ആഴ്ചകളെടുത്തേക്കും. അതുവരെ ക്ഷമിച്ചും പുറത്തും സർക്കാർ നിർദ്ദേശിക്കുന്ന നിയന്ത്രണങ്ങൾ പാലിക്കാൻ ജനങ്ങൾ ബാധ്യസ്ഥരാണ്. സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും മൊത്തം നന്മയ്ക്ക് ആവശ്യമാണത്. മഹാമാരിയുടെ ദുരിതനാളുകളിലും സ്വാർത്ഥമോഹികളായ ചുരുക്കം ചിലർ പല വിധത്തിലും സമൂഹത്തെ ദ്രോഹിക്കുന്ന നടപടികളിൽ ഏർപ്പെടുന്നുണ്ട്. ലോക്ഡൌൺ ചട്ടം പാലിക്കാതെ പുറത്തിറങ്ങി കറങ്ങുന്നവരും കൊള്ളവില ഈടാക്കുന്നവരും സാധനങ്ങൾ പൂഴ്ത്തിവെക്കുന്നവരും റേഷൻ സാധനങ്ങളിൽ അളവ് കുറയ്ക്കുന്നവരുമൊക്കെ അധാർമിക പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഇത്തരക്കാരെ നേരിടാൻ നിയമമുണ്ടെന്ന വസ്തുത മറന്നുകൂടാ. രാജ്യമൊട്ടാകെ കേന്ദ്രം ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ കർശന നിയന്ത്രണങ്ങൾക്ക് കീഴിലായിരുന്നു കേരളം. അതിന്റെ വലിയ ഗുണമാണ് ഇന്ന് കാണുന്നത്. രോഗം സ്ഥിരീകരിച്ചവരായി 295 പേർ മാത്രമേ ഇതുവരെ സംസ്ഥാനത്ത് ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുള്ളൂ.